Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ തുടർ പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ. ഫറവോയുടെ കാലത്ത് ഈജിപ്തിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നത് അടിമകളായവരുടെ സംഘങ്ങളായിരുന്നെന്ന് നിരൂപകന്മാരുടെ പുതിയ വാദമുഖമാണ്. അവരുടെ സാഹസികമായ മുന്നേറ്റവും സാമൂഹ്യവും മതാത്മകവുമായ ജീവിത രീതികളും ഗീതങ്ങളും കഥകളുമായിട്ട് അന്നേ തന്നെ രചിക്കപ്പെട്ടിരുന്നു. ഇവയുടെ സംഗ്രഹമാണ് പുറപ്പാട് രചന എന്ന പണ്ഡിതന്മാരുടെ പക്ഷത്തെക്കുറിച്ച് നാം കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ പരാമർശിച്ചതാണ്. അവ വ്യത്യസ്ത പാരമ്പര്യങ്ങളിൽ ഉത്ഭവിച്ചവയും രചിക്കപ്പെട്ടവയുമാണ്. അങ്ങനെ പുറപ്പാട് രചനയുടെ ഇന്നത്തെ രൂപം പിന്നീട് കോർത്തിണക്കപ്പെട്ട സംക്ഷേപമാണെന്ന വാദം ഇന്ന് വളരെ ശക്തിപ്പെട്ടു വരുന്നുണ്ട്, പ്രബലപ്പെട്ടു വരുന്നുണ്ട്. സീനായ അനുഭവത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ ശ്രദ്ധേയമായ ഘടകമായി കൂടാരവും അതുമായി ബന്ധപ്പെട്ട നിർമ്മിതികളും രണ്ടാം തവണയും പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു. കാരണം അത് അവരുടെ വിശ്വാസ രൂപീകരണത്തിന്റെ അനിവാര്യമായ ഭാഗമായിരുന്നു. പൗരോഹിത്യ പാരമ്പര്യത്തിൽ കൂടാര നിർമ്മിതിയുടെ വിശദാംശങ്ങളും അനുബന്ധങ്ങളും വീണ്ടും പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്കിന്ന് പഠിക്കാം.
കേഴുന്നു ദൈവജനം രക്ഷയ്ക്കായി, കേൾക്കുന്നു രോദനം ഒരു ജനത്തിൻ പ്രരോദനം, രക്ഷകായെന്നു നീ വരും, രക്ഷക എന്നു നീ വരും.
തിരഞ്ഞെടുക്കപ്പെട്ട വളരെ വിദഗ്ധരായ വ്യക്തികളാണ് കൂടാരത്തിന്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നത്. വളരെ പരിമിതമായ അന്നത്തെ ചുറ്റുപാടുകളിലും 10 വിരികൾ കൊണ്ടാണ് കൂടാരമുണ്ടാക്കിയത്. പൗരോഹിത്യ പാരമ്പര്യത്തിന്റെ രചയിതാവ് അതിന്റെ വിശദാംശങ്ങൾ 36 അധ്യായത്തിൽ നമുക്കിങ്ങനെയാണ് നൽകുന്നത്.
കൂടാരത്തിനുള്ള വിരികൾ നീലം ധൂമ്രം കടും ചമപ്പെന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണി കൊണ്ട് നിർമ്മിച്ചവയും കെറൂബുകളുടെ ചിത്രം തുന്നി അലങ്കരിച്ചവയുമായിരുന്നു. ഓരോ വിരിയുടെയും നീളം 28 മുഴവും വീതി 4 മുഴവുമായിരുന്നു. എല്ലാ വിരികളും ഓരോ അളവിലുള്ളതായിരുന്നു. അവർ 5 വിരികൾ ഒന്നിനോടൊന്ന് യോജിപ്പിച്ചു, അതുപോലെ മറ്റേ 5 വിരികളും. ആദ്യ ഗണം വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കൽ നീലനൂൽ കൊണ്ടവർ വളയങ്ങൾ നിർമ്മിച്ചു. അപ്രകാരം തന്നെ രണ്ടാം ഗണം വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിലും അവർ വളയങ്ങൾ നിർമ്മിച്ചു. ഒന്നാമത്തേതിലും രണ്ടാമത്തേതിലും അവർ 10 വളയങ്ങൾ വീതം നിർമ്മിച്ചു. ഒന്നിനു നേരെ ഒന്നു വരത്തക്ക വിധത്തിലാണ് വളയങ്ങൾ തുന്നിച്ചേർത്തു നിർമ്മിച്ചത്. പിന്നൻപതു സ്വർണക്കൊളുത്തുകളുമുണ്ടാക്കി വിരികൾ പരസ്പരം ബന്ധിപ്പിച്ചു. അങ്ങനെ കൂടാരമൊന്നായിത്തീർന്നു. കർത്താവിനായി ഇസ്രായേൽ കൂടാരമുയർത്തി.
കരുത്തുറ്റ കരത്താലെ കർത്താവ് നയിച്ചു തൻ ജനത്തെയും, കൈനീട്ടി അത്ഭുതങ്ങൾ ചെയ്തു പ്രഹരിച്ചു ഈജിപ്തിനെ, കൈനീട്ടി അത്ഭുതങ്ങൾ ചെയ്തു പ്രഹരിച്ചു ഈജിപ്തിനെ, പ്രഹരിച്ചു തിന്മതൻ ശക്തിയേ.
പിന്നെ ഈ കൂടാരത്തിന്റെ മുകൾ ഭാഗം മൂടുന്നതിന് കോലാടിന്റെ തുകലും രോമവും കൊണ്ട് അവർ 11 വിരികൾ ഉണ്ടാക്കി. അവയുടെ വിവരണം ഗ്രന്ഥകാരൻ വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്നു.
ഓരോ വിരിയുടെയും നീളം 30 മുഴവും വീതി 4 മുഴവുമായിരുന്നു. 11 വിരികൾക്കും ഒരേ അളവു തന്നെ. അവർ 5 വിരികൾ ഒന്നിനോടൊന്ന് തുന്നിച്ചേർത്തു. അതുപോലെ മറ്റേ 6 വിരികളും തുന്നിച്ചേർത്തു. ഇരുഗണത്തെയും തമ്മിൽ യോജിപ്പിക്കുന്ന വിരികളുടെ വിളുമ്പുകളിൽ 50 വളയങ്ങൾ വീതം നിർമ്മിച്ചു. കൂടാരം കൂട്ടിയോജിപ്പിക്കാൻ ഓടുകൊണ്ട് 50 കൊളുത്തുകളുമുണ്ടാക്കി. ഊറയിട്ട മുട്ടാടിൻ തോലുകൊണ്ട് കൂടാരത്തിനൊരാവരണവും അതിനുമീതെ നിലക്കരടി തോലുകൊണ്ട് വേറൊരാവരണവും നിർമ്മിച്ചു. പിന്നെ അതിന് കരുവേല പലകകൾ കൊണ്ട് നിവർന്നു നിൽക്കുന്നതിന് ചട്ടങ്ങൾ ഉണ്ടാക്കി. ഓരോ പലകയുടെയും നീളം 10 മുഴമായിരുന്നു, വീതി 1.5 മുഴവും. പലകകളെ തമ്മിൽ ചേർക്കുന്നതിനവയിൽ ഓരോന്നിലും ഈ 2 കുടുമകളും പിടിപ്പിച്ചു.
പകൽ മേഘസ്തംഭമായി രാത്രിയിൽ അഗ്നിശലാകയായി മരുഭൂവിലോടവിടുന്നു നയിക്കുന്നു. ചെങ്കടൽ തന്നിലേക്കു തൻ്റെ ജനത്തെ തിരിക്കുന്നു. കർത്താവ് തൻ്റെ ജനത്തെ നയിക്കുന്നു, കാക്കുന്നു.
ഇനി അവർ കൂടാരത്തിന്റെ പൂജ്യഭാഗം, അതായത് കൽപ്പനയുടെ കൽഫലകങ്ങൾ സൂക്ഷിക്കാനുള്ള ഭാഗം മറച്ചെടുക്കാനായിട്ട് പ്രത്യേക തിരശീല ഉണ്ടാക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം.
അതിനായി നീലം, ധൂമ്രം, കടും ചമപ്പെന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും ഉപയോഗിച്ചൊരു തിരശീലയുണ്ടാക്കി കെറൂബുകളുടെ ചിത്രം വിദഗ്ധമായതിൽ തുന്നിച്ചേർത്ത് അലങ്കരിച്ചു. അവർ കരുവേലത്തടി കൊണ്ട് 4 തൂണുകൾ ഉണ്ടാക്കി. സ്വർണം കൊണ്ടും 4 തൂണുകൾ ഉണ്ടാക്കി. പിന്നെ സ്വർണക്കൊളുത്തുകളും വെള്ളി കൊണ്ട് 4 പാദകുടങ്ങളും പണിതീർത്തു. നീലം, ധൂമ്രം, കടും ചമപ്പെന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകൾ ഉപയോഗിച്ച് നേർമയിൽ നെയ്തെടുത്ത തിരശീല ചിത്രത്തുന്നൽ കൊണ്ടവർ ഭംഗിയായി അലങ്കരിച്ചു. പിന്നെ ചണത്തുണി ഉപയോഗിച്ചു കൂടാരവാതിലിനവർ യവനികയുണ്ടാക്കി. അതിനായി 5 തൂണുകളും അവയിൽ കൊളുത്തുകളുമുണ്ടാക്കി. തൂണുകളുടെ ശീർഷകങ്ങൾ അവയിൽ സ്വർണം കൊണ്ട് പൊതിഞ്ഞു. പട്ടകൾ സ്വർണം കൊണ്ടും അവയുടെ 5 പാദകുടങ്ങളോടുകൊണ്ടും നിർമ്മിച്ചു.
മരുഭൂവിലന്ന് പശിയാൽ വലഞ്ഞപ്പോൾ മന്നയേകി ഞങ്ങൾക്കായി സുരഭോജ്യമായി. ദാഹിച്ചലഞ്ഞപ്പോൾ ആശ്വാസമായി തന്നു നീ ജലധാരകൾ നിത്യജീവന്റെ ജലധാരകൾ.
മോശ പ്രത്യേകം തിരഞ്ഞെടുത്ത പ്രഗത്ഭനായ വാസ്തുകാരൻ ബസാലേല് കരുവേലത്തടി കൊണ്ടൊരു പേടകമുണ്ടാക്കി. സാക്ഷ്യപേടകത്തിന്റെ വിശദാംശങ്ങൾ നമുക്കിനി ശ്രദ്ധിക്കാം. സാക്ഷ്യപേടകത്തിന്റെ നീളം 2 മുഴവും വീതിയും ഉയരവും 1.5 മുഴവുമായിരുന്നു. തനി സ്വർണം കൊണ്ടതിൻ്റെ അകവും പുറവും പൊതിഞ്ഞു. അതിനു ചുറ്റും സ്വർണം കൊണ്ടുള്ള അരികുപാളിയും പിടിപ്പിച്ചു. 4 സ്വർണവളയങ്ങൾ ഉണ്ടാക്കി. ഒരു വശത്ത് 2ഉം മറുവശത്ത് 2ഉമായവ 4 മൂലകളിൽ ഘടിപ്പിച്ചു. പിന്നെ കരുവേലത്തടി കൊണ്ട് തണ്ടുകളുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു. പേടകം വഹിക്കുന്നതിനതിൻ്റെ വശങ്ങളിലുള്ള വളയങ്ങളിലൂടെ തണ്ടുകൾ കടത്തിവച്ചു. പിന്നെ തനി സ്വർണം കൊണ്ട് കൃപാസനം നിർമ്മിച്ചു.
അതിൻ്റെ നീളം രണ്ടര മുഴവും വീതി ഒന്നര മുഴവുമായിരുന്നു. കൃപാസനത്തിൻ്റെ രണ്ടഗ്രങ്ങളിൽ സ്ഥാപിക്കാൻ സ്വർണ തകിടുകൊണ്ട് രണ്ട് കെറൂബുകളെ നിർമ്മിച്ചു. രണ്ടഗ്രങ്ങളിലും ഒന്നു വീതം അവ സ്ഥാപിച്ചു. കൃപാസനത്തോടൊന്നായി ചേർത്താണവയെ നിർമ്മിച്ചത്. കെറൂബുകൾ മുകളിലേക്ക് ചിറകുകൾ വിരിച്ചു നിന്നു, കൃപാസനത്തെ മൂടി നിന്നു. കൃപാസനത്തിലേക്കു തിരിഞ്ഞവ മുഖാമുഖം നിലകൊണ്ടു.
പിന്നെ തിരുസാന്നിധ്യത്തിന്റെ അപ്പം സൂക്ഷിക്കുന്നതിന് കരുവേല തടികൊണ്ട് അവർ ഒരു മേശയുണ്ടാക്കി. അതിന്റെ വിവരണം ശ്രദ്ധിക്കാം.
തിരുസാന്നിധ്യത്തിന്റെ മേശയ്ക്ക് രണ്ടു മുഴം നീളവും ഒരു മുഴം വീതിയും ഉയരം ഒന്നര മുഴവും ഉണ്ടായിരുന്നു. തനി സ്വർണം കൊണ്ടത് പൊതിയുകയും മുകൾ ഭാഗത്തു ചുറ്റിലും സ്വർണം കൊണ്ട് അരികുപാളി പിടിപ്പിക്കുകയും ചെയ്തു. അതിനു ചുറ്റും കൈപ്പത്തിയുടെ വീതിയിൽ ഒരു ചട്ടവും ചട്ടത്തിനു ചുറ്റും സ്വർണം കൊണ്ട് അരികുപാളിയും പിടിപ്പിച്ചു. അതിന് നാല് സ്വർണവളയങ്ങൾ നിർമ്മിച്ച് അവ മേശയുടെ നാല് കാലുകളിൽ ഘടിപ്പിച്ചു. മേശ വഹിക്കാനുള്ള തണ്ടുകൾ കടത്തിയിരുന്ന വളയങ്ങൾ ചട്ടത്തോടു ചേർന്നായിരുന്നു. ഈ തണ്ടുകൾ അവ കരുവേലത്തടി കൊണ്ടുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു. പിന്നെ തിരുസാന്നിധ്യത്തിന്റെ മേശപ്പുറത്തേക്കുള്ള ഉപകരണങ്ങൾ, താലങ്ങൾ, തട്ടങ്ങൾ, കലശങ്ങൾ, ചഷകങ്ങൾ എന്നിവ തനി സ്വർണം കൊണ്ടു തന്നെയാണ് അവർ നിർമ്മിച്ചത്.
പുറപ്പാട് ഗ്രന്ഥത്തിന്റെ വ്യത്യസ്ത പാരമ്പര്യങ്ങളിൽ വളർന്നു വന്ന രചനയുടെ വൈവിധ്യമാർന്ന ശൈലിയും ആവർത്തനവും കൊണ്ട് ഈജിപ്തിൽ നിന്നും അടിമകളായവരുടെ വിവിധ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ സംഘങ്ങൾ പുറപ്പെട്ടിരിക്കാനുള്ള സാധ്യതയാണ് സ്ഥിരീകരിക്കപ്പെടുന്നത്. ഓരോ സംഘത്തിനും വ്യത്യസ്തങ്ങളായ നീക്കങ്ങളും പ്രവർത്തന രീതികളും ഉണ്ടായിരുന്നിരിക്കണം. ഇവയാണ് പുറപ്പാട് രചനയിൽ നാം ആവർത്തിച്ചു കാണുന്ന വൈവിധ്യമാർന്ന വിവരണങ്ങൾക്ക് കാരണം എന്നനുമാനിക്കാം. ആവർത്തിച്ചുള്ള ആചാരാനുഷ്ഠാനങ്ങളും അവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവയുടെ സൂക്ഷ്മ വിവരണങ്ങളും നിർമ്മിതിയും ഇനിയും അടുത്ത പ്രക്ഷേപണത്തിൽ. പുറപ്പാടിന്റെ പരമ്പരയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗാനങ്ങൾ അനു മരിയ റോസ്, ചിത്ര അരുൺ, ഗാഗുൽ ജോസഫ്, രമേഷ് മുരളി, ഗണേഷ് സുന്ദരം എന്നിവർ ആലപിച്ചതാണ്. രചന ഫാദർ വില്യം നെല്ലിക്കൽ, സംഗീതം സെബി നായരമ്പലം. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയാണ്. വചനവീഥിയുടെ തുടർഭാഗം വീണ്ടും അടുത്തയാഴ്ചയിൽ.